നമസ്തേ. വേദപുഷ്പത്തിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ മന്ത്രത്തിനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാം മന്ത്രം പഠിക്കുകയാണ്. ഇതിൻ്റെയും ഋഷി ദേവത ഋഷി നാരായണൻ തന്നെയാണ്. ഋജിതനുഷ്ടുപ്പാണ് ഛന്ദസ്. പുരുഷ ദേവത ഗാന്ധാര സ്വര ഇതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം, നാരായണ ഋഷി ഋജിതനുഷ്ടുപ് ഛന്ദ, പുരുഷ ദേവത, പിന്നെ ഗാന്ധാര സ്വര. ഓം ഏതാവാനസ്യ മഹിമാതോ ജ്ഞായാശ്ച പൂരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഓം ഏതാവാനസ്യ മഹിമാതോ ജ്ഞായാശ്ച പൂരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഓം ഏതാവാനസ്യ മഹിമാതോ ജ്ഞായാശ്ച പൂരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം. മൂന്നാമത്തെ മന്ത്രത്തിൽ ഏതാവാൻ എന്ന വാക്ക്, ഏതാവാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം, അസ്യ ഈ പുരുഷൻ്റെ മഹിമയാകുന്നു. പുരുഷ പൂർണനായ പുരുഷൻ, അതഹ ജായാഞ്ച ഇതിനേക്കാൾ വലിയവനും ആകുന്നു. കേവലം ഈ കാണുന്നതെല്ലാം പുരുഷൻ്റെ മഹിമയാണെന്നുള്ളത് പറഞ്ഞു. എന്നാൽ പൂർണനായ പുരുഷൻ അതഹ ജായാഞ്ച ഇതിനേക്കാൾ വലിയവനും ആകുന്നു. വിശ്വാഭൂതാനി സൃഷ്ടമായ സർവ്വതും, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം, അസ്യ ഈ പുരുഷൻ്റെ പാദഹ കാൽഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അസ്യ ത്രിപാദ് ഇവൻ്റെ മുക്കാൽ ഭാഗവും, ദിവി നിലോകത്തിൽ അമൃതം അമൃതമായി നാശരഹിതമായി വർത്തിക്കുന്നു. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായി. കാണുന്ന പ്രപഞ്ചത്തിൻ്റെ, നമ്മളെല്ലാം കാണുന്നത് ആ പുരുഷൻ്റെ കാൽഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അസ്യ ത്രിപാദ് ഇവൻ്റെ മുക്കാൽ ഭാഗവും, ഈ ഭഗവാന്റെ മുക്കാൽ ഭാഗവും ദിവി ദ്യുലോകത്തിൽ അമൃതം അമൃതമായി നാശരഹിതമായി വർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി ഞാൻ മന്ത്രം ചൊല്ലാം. ഓം ഏതാവാനസ്യ മഹിമാതോ ജ്ഞായാശ്ച പുരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഏതാവാൻ ഇതെല്ലാം, അസ്യ ഈ പുരുഷൻ്റെ മഹിമയാകുന്നു. എഴുതിയെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാവാൻ ഇതെല്ലാം, അസ്യ ഈ പുരുഷൻ്റെ മഹിമയാകുന്നു. പുരുഷ പൂർണനായ പുരുഷൻ, പുരുഷശബ്ദത്തിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ ഒന്നാം മന്ത്രത്തിൽ പറഞ്ഞാണ്, അവിടെ ഒന്നുകൂടി പോയി നോക്കുക. പൂർണനായ പുരുഷൻ അതഹ ജായാഞ്ച ഇതിനേക്കാൾ വലിയവനും ആകുന്നു. വിശ്വാഭൂതാനി സൃഷ്ടമായ സർവ്വതും, അസ്യ ഈ പുരുഷൻ്റെ, വിശ്വാഭൂതാനി എന്ന് പറഞ്ഞാൽ സൃഷ്ടമായ സർവ്വതും, ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാം അല്ല മലയാളത്തിൽ പറഞ്ഞാൽ, അസ്യ ഈ പുരുഷൻ്റെ, അസ്യ ഈ പുരുഷൻ്റെ പാദഹ കാൽഭാഗമേ ആകുന്നുള്ളൂ. കാൽഭാഗമേ ആകുന്നുള്ളൂ. അസ്യ ത്രിപാദ്, അസ്യ ത്രിപാദ് ഇവൻ്റെ മുക്കാൽ ഭാഗവും, ത്രിപാദ് ദിവി ദിവി ദ്യുലോകത്തിൽ ദ്യുലോകത്തിൽ അമൃതം അമൃതമായിട്ട് നാശരഹിതമായിട്ട് വർത്തിക്കുന്നു എന്നർത്ഥം. നാശരഹിതമായിട്ട് വർത്തിക്കുന്നു എന്നർത്ഥം പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഇവിടെ പുരുഷൻ്റെ മഹിമയെക്കുറിച്ച് പാരാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ തലങ്ങളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ ചർച്ച. അപ്പം അതിന് നമ്മൾ കാണുന്നത് ഭഗവാന്റെ ഒരു കാൽഭാഗം മാത്രമാണ്. മുക്കാൽ ഭാഗവും നമ്മൾ കാണുന്നില്ല, അത് ദ്വിലോകത്തിലാണ്. അമൃതമായിട്ട് ഒരിക്കലും നാശമില്ലാതെ വർദ്ധിച്ചു പോകുന്നു എന്നാണ് ഈ മന്ത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് അടുത്ത നാലാമത്തെ മന്ത്രത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്. നാളെ നാലാം മന്ത്രം നമുക്ക് പഠിക്കാം. പഠിക്കുന്ന അത്രയും ഭാഗങ്ങൾ കൃത്യമായി തന്നെ എഴുതി വെക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വളരെയേറെ ഗുണം ചെയ്യും. ഋഷി ദേവതാ ഛന്ദസ്സൊക്കെ എഴുതി വയ്ക്കാം. മന്ത്രത്തിൻ്റെ തലങ്ങളും അതെങ്ങനെ പ്രയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിവിടെ വന്ന് പഠിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ സൂക്തം ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. കാരണം സാധാരണഗതിയിൽ വേദത്തെ പഠിക്കുന്ന ആൾക്കാർ, അത് ഏത് ജാതിയിൽപ്പെട്ടാലും ശരി, ഏത് മതത്തിൽപ്പെട്ടാലും ശരി, ആരോ ആവട്ടെ, ആരായാലും ശരി, ഇതിൻ്റെ അർത്ഥഭാഗത്തേക്ക് പലപ്പോഴും കടക്കാറില്ല. അർത്ഥമറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മന്ത്രം എന്തിനു വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ. അപ്പം ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ വേദത്തിലേക്ക് പ്രവേശിക്കാൻ, വേദമന്ത്രത്തെ അഭ്യസിക്കാൻ. ഇവിടെ എൻ്റെ ലക്ഷ്യം സാമാന്യന എല്ലാവരെയും ഒന്ന് വേദത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക എന്നത് തന്നെയാണ്. അപ്പം ആ പരിചയപ്പെടുത്തുക, വേദമന്ത്രങ്ങളെക്കുറിച്ചും സാമാന്യമായ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ആകുമ്പം തന്നെ സാധാരണക്കാരൻ്റെ ജിജ്ഞാസ വളരും, കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായി വരും. അത് നിങ്ങൾക്ക് ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇതിൽ പങ്കാളികളാകാൻ കഴിയാതെ വരുന്ന എത്രയോ ആൾക്കാരുണ്ട്, നിങ്ങളെ പരിചയത്തിലുള്ളവരുണ്ട്, അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. താല്പര്യമുള്ളവർ വേറെ ആയിരിക്കും, പരിചയത്തിലുള്ളവർ വേറെ ആയിരിക്കും. അപ്പം താല്പര്യമുള്ളവരെ കണ്ടെത്തി അയച്ചു കൊടുക്കുക എന്ന വേദപ്രചരണമാകുന്ന ഒരു പ്രവൃത്തി കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പലർക്കും സാമ്പത്തികമായി ഒരു ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ കഴിഞ്ഞോളന്നില്ല, ഒരു ക്ലാസ്സിൽ പോയി പഠിക്കാൻ കഴിഞ്ഞോളൂ, അതിനുവേണ്ടി പണം ചെലവാക്കാൻ കഴിഞ്ഞോളന്നില്ല. യാത്രയ്ക്ക് പണം ചെലവ്, പിന്നെ അവിടെ പോയിട്ട് അതിന് തീർച്ചയായിട്ടും പഠിക്കാനൊരു ദക്ഷിണ ഇല്ലാണ്ട് പഠിക്കരുതെന്നാണല്ലോ. അപ്പോൾ അത് നമുക്ക് സാധിക്കാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദിവ്യാംഗങ്ങളുള്ളവരുണ്ട്, അവർക്കൊന്നും ഈ ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഈ പ്രചരണത്തിൽ ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രചരണം കൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് വേദം എത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം ഇവിടെ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുകയാണ്. നമസ്തേ, ഓം.